2021 മെയ് 18 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. ചരിത്രം പുതിയ അധ്യായങ്ങൾ ചമയ്ക്കുമ്പോൾ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 15-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചിരിക്കുന്നത്. 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിൽ തുടർഭരണമുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് ഭരണമുന്നണിയെ നയിച്ചത് അതുവരെ മുഖ്യമന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സി അച്യുതമേനോൻ ആയിരുന്നില്ല. പി കെ വാസുദേവൻ നായർക്ക് അദ്ദേഹം നായകത്വം കൈമാറിയിരുന്നു. അദ്ദേഹവും കോൺഗ്രസ് മുന്നണിയിലെ കെ കരുണാകരനും ചേർന്ന് നയിച്ചു. കരുണാകരൻ നയിച്ചെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി. കൃത്യം ഒരു മാസം പിന്നിടുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് കോളിളക്കമുണ്ടാക്കിയ ഒരു തിരോധാന കേസിൽ ഹൈക്കോടതിയുടെ വിമർശനമേറ്റുവാങ്ങി അദ്ദേഹം രാജിവച്ചു. അതിനു മുൻപ് കേരളത്തിൽ തുടർഭരണമുണ്ടായിട്ടില്ല, പിൻപും ഉണ്ടായിട്ടില്ല. 21-ാം നൂറ്റാണ്ട് 21-ാമത്തെ ആണ്ടിലെത്തുന്നതുവരെ. എന്നാൽ 21-ാം ആണ്ടിൽ അത് സംഭവിച്ചു. 1980-കൾ തൊട്ട് കേരളം പരീക്ഷിച്ചുവരുന്ന മുന്നണി സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങളിൽ നിന്നുകൊണ്ടുള്ള ആദ്യത്തെ തുടർഭരണമെന്ന നിലയ്ക്കാണ് പിണറായി വിജയൻ നയിച്ച ഇടതുമുന്നണിയുടെ തുടർഭരണം ശ്രദ്ധേയമാകുന്നത്. മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച് മുഖ്യമന്ത്രിയായി തന്നെ നിന്നുകൊണ്ട് പിണറായി വിജയൻ നയിച്ച മുന്നണിക്കാണ് തുടർഭരണം. ആ നിലയ്ക്ക് അത് കേരള ചരിത്രത്തിലെ ആദ്യ സംഭവമാകുന്നു. എന്നാൽ കൗതുകകരമായ ഒട്ടനവധി കാര്യങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. പല വിജയങ്ങളും പല പരാജയങ്ങളും കൗതുകമുണർത്തിയിട്ടുണ്ട്. അച്ഛനോടും മകനോടും പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുണ്ടായി. ചവറയിൽ മത്സരിച്ചു തോറ്റ RSPയിലെ ഷിബു ബേബി ജോൺ. 2016 എൻ വിജയൻപിള്ള എന്ന അച്ഛനോടും ഇപ്പോൾ ആ അച്ഛന്റെ ഡോക്ടർ സുജിത് വിജയൻപിള്ള എന്ന മകനോടും. 2016 ജമീല പ്രകാശത്തെ കോവളത്ത് പരാജയപ്പെടുത്തിയ എം വിൻസെന്റ് എന്ന കോൺഗ്രസുകാരൻ 2021 അവരുടെ ഭർത്താവും പഴയ ജയന്റ് കില്ലറുമായ ഡോക്ടർ നീലലോഹിതദാസിനെയും പരാജയപ്പെടുത്തി. അതായത് ഭാര്യയെയും ഭർത്താവിനെയും തോൽപ്പിച്ച സ്ഥാനാർത്ഥി. ജ്യേഷ്ഠനും അനുജത്തിയും ഒരുമിച്ച് തോറ്റിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. സാക്ഷാൽ കെ കരുണാകരന്റെ മക്കളായ കെ മുരളീധരനും പത്മജയും. 45 വയസ്സിൽ താഴെയുള്ള 20 പേർ ഇടതുമുന്നണിയിൽ ജയിച്ചു വരുമ്പോൾ ഒരു കൌതുകമായി നമുക്ക് തോന്നിപ്പോവുക, അപ്പുറത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൽ ആകെ ജയിച്ചവരുടെ എണ്ണം 21 എന്നതാണ്. 10 വനിതകളെ ഇടതുമുന്നണി വിജയിപ്പിച്ചു. UDFൽ വിജയിച്ച ഒരേയൊരു വനിത കെ കെ രമയാണ്. ആ വിജയത്തിനുമുണ്ടൊരു പ്രാധാന്യം. ഉത്തരമലബാറിലെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകത്തിനിരയായ വ്യക്തിയുടെ വിധവയാണവർ. CPMന്റെ കണ്ണിലെ കരട് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം ഒരു പതിറ്റാണ്ട് പിന്നിടാറാകുമ്പോൾ കണ്ണീരുറഞ്ഞ് കരുത്തുകൂടിയ വിധവ കെ കെ രമ നിയമസഭയിലെത്തുന്നു. അടുത്ത വർഷം ആ കൊലപാതകത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഒരു ദശകം പൂർത്തിയാക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പതനം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സവിശേഷതയാർന്ന ഘടകമെന്നത് പ്രതിപക്ഷ നേതാവിന്റെ കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കുകയും അദ്ദേഹം വിജയിച്ചെത്തുകയും ചെയ്തിട്ടും അദ്ദേഹത്താൽ നയിക്കപ്പെട്ട മുന്നണി പരാജയം രുചിച്ചു എന്നത് ചരിത്രത്തിൽ രചിക്കപ്പെടുന്ന മറ്റൊരു നൂതന അധ്യായമാണ്. ഇത് 1977 സംഭവിച്ചിട്ടുണ്ട്. അന്ന് പ്രതിപക്ഷത്തെ നയിച്ച EMS നമ്പൂതിരിപ്പാട് വിജയിക്കുകയും മുന്നണി പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുപിന്നാലെയുണ്ടായ തെരഞ്ഞെടുപ്പ് വികസന നേട്ടങ്ങൾ ഭരണമുന്നണിക്ക് അന്ന് ഉയർത്തിപ്പിടിക്കാനായിട്ടുണ്ട്. ഭരണകൂട ഭീകരതയെക്കുറിച്ചുള്ള കോലാഹലങ്ങൾ ഉയർന്നെങ്കിലും പ്രതിപക്ഷത്തിന് പരിമിതികളുണ്ടായി. 1996 കേരളത്തിൽ പ്രതിപക്ഷ മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ പരാജയമറിഞ്ഞപ്പോൾ പാർട്ടിയും മുന്നണിയും ജയിച്ചുകയറി. 2021 ചിത്രം പാടെ മാറി. പ്രതിപക്ഷത്തെ നയിച്ച രമേശ് ചെന്നിത്തല ഹരിപ്പാട്ട് നിന്ന് വിജയിച്ചിട്ടും മുന്നണിയെ വിജയം കൈവിട്ടു കളഞ്ഞു. 1977 ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ആശ്വസിക്കാനാകുമായിരിക്കും. പക്ഷേ കോൺഗ്രസിൽ ഇതാദ്യത്തെ സംഭവമാണ് എന്നത് അദ്ദേഹത്തിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ച ഇതുവരെ